നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വളരെയധികം സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ്. എന്താണെന്നല്ലേ, ഇതൊന്ന് കേട്ടു നോക്കൂ.
കറുത്തമ്മ യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ? ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു, ഇനി ഞാൻ ഒറ്റയ്ക്കാണ്. കറുത്തമ്മ പോയാലും ഈ കടപ്പുറത്തൊന്നും ഞാൻ പോവില്ല.
എന്റെ കൊച്ചുമുതലാണി,
ഞാൻ എന്നും ഇവിടെ ഇരുന്നു കറുത്തമ്മയെ ഓർത്ത് ഉറക്ക ഉറക്ക പാടും. അങ്ങനെ പാടിപ്പാടി ഞാൻ ചങ്കുപൊട്ടി.
അതെ, മലയാള സിനിമാ തറവാട്ടിലെ മുതിർന്ന കാരണവരായ മധുവാണ് SBS റേഡിയോ മലയാളത്തിലെ ഇന്നത്തെ നമ്മുടെ വിശേഷപ്പെട്ട അതിഥി. SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം മധു സർ.
സന്തോഷം.
ഇത് പുതിയ കാലഘട്ടമാണ്. ഇതുവരെ ഈ സെഗ്മെന്റിൽ പങ്കെടുത്ത നടന്മാരോടും സംവിധായകരോടും എല്ലാം നമ്മൾ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് ന്യൂ ജനറേഷൻ സിനിമയെക്കുറിച്ച്. ഓൾഡ് ജനറേഷൻ സിനിമകളും ന്യൂ ജനറേഷൻ സിനിമകളും എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് താങ്കൾ. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് എല്ലാ സമയത്തും അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഈ ഔട്ട് ഓഫ് ദി ബീറ്റൻ ട്രാക്ക് ആയിട്ട് നല്ലതോ ചീത്തയായ ഏത് പടം വന്നാലും അതിനെ ന്യൂ ജനറേഷൻ എന്നോ, പണ്ടൊക്കെ അതിനെ അവാർഡ് പടമെന്നോ ഇൻസ്റ്റിറ്റ്യൂട്ട് പടമെന്നോ പിന്നെ എന്താ പറയുക ബുദ്ധിജീവിയുടെ പടം എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെയുള്ള ചേഞ്ചസ് എന്നും ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ ഇന്നത്തെ പ്രധാനപ്പെട്ട ആരോപണം ഇന്നത്തെ സിനിമയിൽ സഭ്യത കുറവാണ് എന്നാണ്. ഇന്ന് സിനിമയിൽ കൂടുതൽ അസഭ്യമുണ്ടെന്ന് ചിലർ പറയുന്നു.
അതും ഓരോ കാലഘട്ടത്തിലും ഇതിങ്ങനെ മാറി മറിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പഴയ സിനിമ നോക്കുകയാണെങ്കിൽ വലിയ വിധത്തിൽ രണ്ട് കുളിസീൻ ചേർക്കാനൊക്കെ ഒന്ന് ഡയറക്ടർ നോക്കുവായിരുന്നു. മോർ വിഷ്വൽ. ഇപ്പോൾ എന്റെ അകത്ത് ഡയലോഗെല്ലാം കൂടുതൽ കയറി ചിലപ്പം തീമിലും വരാറുണ്ട്. വിഷ്വലി പഴയ കാലം കുറെ കൂടെ പോകരുത്.
പക്ഷേ ഇന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സിനിമകൾ കുറച്ചുകൂടി സഭ്യം എന്നാണോ മധു സാർ പറയുന്നത്?
അത് ബെറ്റർ എന്നോ ഇത് ബെറ്റർ എന്നോ ഞാൻ പറയണില്ല. എല്ലാ കാര്യത്തിലും എല്ലാ സമയത്തും ഓരോ ചേഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പം മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് ഇതാണ്. അപ്പൊ ഈ പുതിയ പുതിയ വരിക, സത്യത്തിൽ പുതിയ പുതിയ നമ്മളീ ഈ എന്താന്ന് പറയാൻ വളരെയധികം വില കൊടുക്കാത്ത സിനിമകളുണ്ടല്ലോ, ആ സിനിമകളാണ് മറ്റേ അല്ലാത്ത കമേഴ്സ്യൽ സിനിമയും ബിസിനസ് സിനിമയും ഈ മെയിൻ സിനിമയും ഒക്കെ ഞാൻ ശരിക്കുള്ള ഈ ഫീഡ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള സിനിമകളാണ്. മനസ്സിലായില്ലേ? അത് ഞാൻ കുറച്ച് പുച്ഛമായിട്ട് പറയല്ല, പണ്ട് സാഹിത്യത്തിനെ കുറിച്ച് തകഴി പറഞ്ഞിട്ടുള്ളതിനെ ഞാൻ കോട്ട് ചെയ്ത് പറയുകയാണ്. ഈ വൻമരങ്ങളുടെ താഴെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മരങ്ങളുടെ ഇപ്പോൾ ഫലവൃക്ഷങ്ങളുടെ ഒക്കെ മുമ്പിൽ ധാരാളം പുല്ലും അത് ഇതൊക്കെ പിടിച്ചു തരാറുണ്ട്. ഇത് ആക്ച്വലി ദാറ്റ് ബികംസ് മറ്റേതിന് ഫുഡായിട്ട് മാറുക. ഫുഡായിട്ട് മാറുക എന്ന് ചെറിയ കാര്യമൊന്നുമില്ല, ഫുഡില്ലെങ്കിൽ ചത്തുപോകും മനുഷ്യൻ ഇല്ലേ. അതുപോലെ അതിനെ നിലനിർത്തുന്നത് അതിന് ആരോഗ്യം ഉണ്ടാക്കുന്നത് ഈ പ്രവണതയാണ്. അപ്പോൾ ദിസ് ഇസ് ടു ബി വെൽക്കം.
പണ്ടൊക്കെ സിനിമയിൽ ശരിക്കും അഭിനയം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അഭിനയമല്ല നാച്ചുറൽ ബിഹേവിങ് ആണ്. അപ്പോൾ ഒരു നടൻ എന്ന നിലയിൽ താങ്കൾക്ക് അഭിനയിക്കാൻ കംഫർട്ടബിൾ ആയിരുന്നത് അന്നത്തെ കാലമായിരുന്നു അതോ ഈ കാലഘട്ടമാണോ?
ഞാൻ അന്നത്തെ ഇന്നത്തെ ഞാൻ ചെയ്യുന്നതിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അന്നത്തെ പോലെ തന്നെയാണ് പോകുന്നത്. പിന്നെ സ്റ്റൈല് എപ്പോഴും മാറാറുണ്ട്. ഫോർ എക്സാമ്പിൾ പണ്ട് സിനിമ വരുന്നതിന് മുമ്പ് സ്റ്റേജ് ഉണ്ടായിരുന്നില്ലേ, സ്റ്റേജിൽ അന്ന് നേരെ വിളിച്ചുണ്ടായിരുന്നില്ല, മൈക്ക് ഉണ്ടായിരുന്നില്ല. അന്ന് ഇങ്ങനെ ഒരാളിനോട് പറയാനുള്ള നേരെ ഓഡിയൻസിനെ നോക്കിയിട്ട് ഇതുകൊണ്ട് കയറി വിളിച്ച് പറയണമായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് മൈക്ക് ഒരു മൈക്ക് വന്നു, അല്ലെങ്കിൽ രണ്ട് മൈക്ക് വന്നു, എല്ലാവരും മൈക്കിൻ്റെ അടുത്തൂടെയൊക്കെ നടന്ന് സംസാരിക്കുമായിരുന്നു അല്ലേ. അങ്ങനെ ഈ പരിസ്ഥിതി അനുസരിച്ചിട്ട് നമുക്കുള്ള ഉള്ള എന്താ പറയുക സൗകര്യം അനുസരിച്ചിട്ട് ഇതിൻ്റെ സ്റ്റൈൽ ഓഫ് ആക്ടിങ് ഓർ പ്രസൻറ്റേഷൻ മാറുമായിരുന്നു ഇല്ലേ. അങ്ങനെയുള്ള മാറ്റങ്ങളല്ലാതെ ഈ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മനുഷ്യൻ്റെ ബിഹേവിയറിലും മൂവ്മെൻറ്റിലും. ഫോർ എക്സാമ്പിൾ നിൽക്കുമ്പോൾ ഈ കുറച്ച് വർഷത്തിന് മുമ്പാണെങ്കിൽ പ്രായമായ ആളുകൾ വരാൻ നേരം ചെറുപ്പക്കാർ ചാടി എണീക്കാൻ ഉള്ളിൽ ബഹുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ ഒന്നുമില്ല കാര്യമാകാലിട്ടിരിക്കും.
അപ്പോ ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ കൂടുതൽ നിഷേധികളാണ് എന്നാണ് വധസർ പറയുന്നത്?
അല്ല അല്ല, അവന്റെ മനസ്സിൽ നിഷേധമില്ല, മറ്റവൻ എണീച്ചവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കുക.
പ്രകടനം കൂടുതലായിരുന്നു.
ഇപ്പൊ പ്രകടനം കുറവാണ്. എക്സാക്ട്ലി, അതാണ് സിനിമയിലെ ഉള്ളത്.
അല്ല, അപ്പോ ഈ പ്രകടനമൊക്കെ കണ്ട് ശീലിച്ചതിന് ശേഷം ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരുടെ ഈ ബോഡി ലാംഗ്വേജിലെ വ്യത്യാസം കാണുമ്പോൾ ഫീൽ ചെയ്യത്തില്ലേ?
പക്ഷേ ഉണ്ടായിരുന്നു, മനസ്സിലാകാനുള്ള ബുദ്ധിയില്ലാത്തവർക്കും ഉണ്ടായിരുന്നു. അതായത് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ മറ്റത് ആസ്വദിച്ചിട്ടുള്ള ആളുകൾ ഇത് കാണാൻ നേരത്തെ നിഷേധികളാണ്, എന്നെ ബഹുമാനിക്കുന്നില്ല, ഞാൻ ബഹുമാനിക്കപ്പെടുന്നില്ല എന്നെല്ലാം തോന്നിയിരിക്കാം. ബുദ്ധിയുള്ളവർക്കാണെങ്കിൽ നേരെ തിരിച്ചേ തോന്നുക, കാരണം കുറെ കൂടെ അടുപ്പം തോന്നും. ഹി ഫീൽസ് ഫ്രീ, വളരെ ഫ്രീ ആയിട്ട് അവൻ ഇങ്ങനെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, പോകുന്നു, വലിയ ഈ ബഹുമാനമൊന്നും കാണിക്കുന്നില്ല, അത് മാറി ഇങ്ങനെ ഈ ബഹുമാനം അഭിനയിക്കുന്നില്ല. അപ്പൊ അന്ന് ഈ ബഹുമാനം എന്ന് പറയുന്ന സംഗതി അഭിനയിച്ചിരുന്നു ഇല്ലേ? തിരിച്ചറിയല്ലേ, ആ അഭിനയം ഉണ്ടായിരുന്നു ഓവർ ഡൂയിങ് സംതിങ്. അത് സ്റ്റേജിലും ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലം മാറിയപ്പോ സ്റ്റേജിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ ടി വിയിലോ ഒക്കെ വരുമ്പോ അഭിനയിക്കുന്ന രീതി കുറെ കൂടെ സോഫ്റ്റ് ആയി, റിയൽ ആയി.
പിന്നെ ഇന്നത്തെ കാലത്ത് സീരിയൽസ് ഉണ്ട്, പണ്ട് സീരിയൽ എന്നൊരു സങ്കല്പമേ ഇല്ലല്ലോ. ഇന്നാണെങ്കിൽ 2-3 വർഷമൊക്കെയാണ് സീരിയൽ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്നത്.
ഇല്ല, ഇപ്പൊ അത് വളരെ മെച്ചം ആണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് രീതിയിലും, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എന്ന് പറയുന്ന അധികവും യങ്സ്റ്റേഴ്സിന്റെ കലയാണല്ലേ, ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരി അവർ പ്രേമിക്കുന്നു, മരം ചുറ്റി ഓടുന്നു, അത് കഴിയാൻ നേരത്തെ ആരുടെങ്കിലും വഴക്ക് കൂടുന്നു, അവനെ എടുത്ത് തല്ലുന്നു, കുറെ തല്ല് വാങ്ങിക്കുന്നു ഇല്ലേ, കുറെ ഡാൻസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവം. മോസ്റ്റ്ലി ഇറ്റ് ഇസ് ഓഫ് യങ്സ്റ്റേഴ്സ്. അത് പണ്ടാണെങ്കിൽ നോവൽസിനെ ബേസ് ചെയ്തിട്ട് സിനിമകൾ വന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തില്, കഥകളെ ബേസ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തില്, അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അമ്മാവനുണ്ടായിരുന്നു, അയൽക്കാരനുണ്ടായിരുന്നു ഇല്ലേ, വളരെ ഒരു ഒരു സ്നേഹമുള്ള ഒരു അയൽക്കാർ ഒരു 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 ബന്ധം ഉണ്ടായിരുന്നു. ഇത് അതെല്ലാം പോയിട്ട് അത് ഒന്നായിട്ട് മാറി. ഈ ഒന്നിന് ഈ ഹീറോ എന്ന് പറയുന്ന ആളിന് എടുത്തിട്ട് തല്ലാൻ വേണ്ടി ഒരു വില്ലൻ വേണം, പിന്നെ എന്തെങ്കിലും കൂടെ കൊണ്ടുനടക്കാൻ ഒരു കൊമേഡിയൻ വേണം, പിന്നെ ഒരു ആടാനും പാടാനും ഡാൻസ് ചെയ്യാനും ഒരു ഹീറോയിനും വേണം. ആ ഒരു സ്ഥിതി വന്നപ്പോൾ ഈ മറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, മോർ ഇമ്പോർട്ടൻറ്റ്, മനുഷ്യരുമായിട്ട് യഥാർത്ഥ മനുഷ്യരുമായിട്ട് ബന്ധമുള്ളത് മറ്റ് ക്യാരക്ടേഴ്സാണ്, അച്ഛൻ, അമ്മ, അമ്മാവൻ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമ്മൾ ക്യാരക്ടേഴ്സ് എന്ന് പറയില്ലേ, ഒരു ഹീറോ എന്ന് പറയും ഈ മലയാളം. മറ്റ് ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കംപ്ലീറ്റ് പോയി. ഇപ്പം എനിക്ക് വാട്ട് എൻ്റെ പേഴ്സണലി എന്താണ് എൻ്റെ അടുപ്പം ഈ ഇതിനടുത്ത് ചോദിച്ചാൽ വളരെ ഗംഭീരമല്ലാന്ന് വരികയും പലതിനും പല ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പറയാനുണ്ടെങ്കിലും, ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ഒരാളിന് ഈ വളരെ എന്താ പറയുക ഒന്നുമില്ലല്ലോ എന്ന് പറയാതെ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ എന്ന് മനസ്സിൽ കണ്ടിട്ട് അഭിനയിക്കാനുള്ള സ്കോപ്പ് എനിക്ക് കിട്ടുന്നുണ്ട് സീരിയൽസ്. സോ ഐ ലൈക്ക് ഇറ്റ് ബെറ്റർ ദാൻ ടുഡേസ് ഫിലിംസ്.
പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാള സിനിമയുടെ കാരണവർ മധുവുമായി SBS മലയാളത്തിന്റെ എന്റർടൈൻമെന്റ് റിപ്പോർട്ടർ അനു നായർ നടത്തുന്ന സംഭാഷണമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. നമുക്ക് ആ അഭിമുഖം തുടർന്ന് കേൾക്കാം.
താങ്കൾ കുറേ കാലം സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ താങ്കൾ യുവതലമുറയ്ക്ക് ഉയർന്നു വരുന്നതിനായി വഴിമാറിക്കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ ഈ സൂപ്പർ താരങ്ങൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഇന്നും സൂപ്പർ താരങ്ങളായി തന്നെ തുടരുന്നു. അപ്പോൾ ഇവർക്ക് ഇനി അടുത്ത തലമുറയ്ക്ക് വഴിമാറി കൊടുക്കാൻ സമയമായി എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ?
ഇല്ല, ഞാൻ ആരും ആർക്കും വേണ്ടി വഴിമാറി കൊടുത്തിട്ടില്ല, ഞാനും കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ വർഷങ്ങൾ കഴിയും തോറും എന്നിലുള്ള ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഞാൻ അഭിനയിക്കുന്നുള്ള സത്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐ കെയിം ടു ആക്ട്, നോട്ട് ഐ നെവർ കെയിം ടു ഫിലിംസ് ഓർ ഐ പോയി നാടകമോ സിനിമയോ അല്ലെങ്കിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയെ പോയി പഠിച്ചതോ ഇതൊക്കെ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ കമേഴ്ഷ്യൽ ആസ്പെക്റ്റോ ഇതിൻ്റെ പബ്ലിസിറ്റിയോ ഇതിൻ്റെ ഗ്ലാമറോ നോക്കി വന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫ്യൂല് ആക്ടിങ് ആണ്. അപ്പൊ എനിക്ക് ഒരു ഒരു 19-30 കഴിഞ്ഞ് 40-50 അത് കഴിഞ്ഞിട്ട് ഓരോ ഏജും കഴിയാൻ നേരത്ത് എന്റെ ശരീരത്തിന്റെ രൂപവും അതുപോലെ എന്റെ ഏജും മനസ്സും ഇതൊക്കെ വച്ചിട്ടുള്ള കഥാപാത്രങ്ങളും ഞാൻ സെലക്ട് ചെയ്തു. അപ്പോ ഇൻഡയറക്ട്ലി എന്റെ പടത്തിലെ യങ്സ്റ്റേഴ്സിനെ ഞാൻ വേറെ ആളായിട്ട് ജയിച്ചു ഇല്ലേ. സ്വന്തം പടത്തിൽ തന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ട് ഇന്ന് ഹീറോ ആയിട്ട് കണ്ടിന്യൂ എൻ്റെ പല പടങ്ങളിൽ ആ ക്യാരക്ടർ നിങ്ങൾ അഭിനയിച്ചു വിടുമെന്ന് ചോദിച്ചു പുറത്ത് ഒന്ന് ഞാൻ പറയാം. അതിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വഴി മാറൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും അങ്ങനെ ശരി യങ്സ്റ്റേഴ്സ് വന്നോട്ടെ ഞാൻ മാറിക്കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആരും ആർക്കും വേണ്ടി ഇന്നുവരെ ഒന്നും മാറിയിട്ടില്ല. ചില രാജാക്കന്മാരെ വയ്യാതാകുമ്പോൾ മക്കളെ ആരെങ്കിലും പിടിച്ച് രാജാവാക്കിയിട്ടുള്ളതല്ലാതെ അങ്ങനെ വഴി മാറാൻ ഒക്കില്ല. എസ്പെഷ്യലി ഇവിടെ നമ്മൾ വിചാരിച്ചാൽ നാട്ടുകാർ സമ്മതിക്കില്ല. ഇപ്പൊ എനിക്ക് ഞാൻ ഫോർ എക്സാമ്പിൾ കോരാകാഗസ് കണ്ടിരിക്കുമല്ലോ പടം, കോരാകാഗസിന്റെ നമ്മുടെ മലയാളം വേർഷൻ അർച്ചന ടീച്ചർ, ഞാൻ അതിന്റെ റൈസ് വാങ്ങിച്ചിട്ട് തന്നെ ചെയ്തു തരാം. അപ്പൊ അതിനകത്ത് എല്ലാവരും അതിന്റെ മെയിൻ റോൾ അഭിനയിച്ച് ദേവാനന്ദന്റെ ബ്രദറിന്റെ ഡയറക്ടറൊക്കെ ആയിരുന്നു, എന്ത് അയാൾ പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ ആയിരുന്നു ഈ മെയ്ത് കോരാകാഗസ്, അയാൾ അതിന്റെ ഹീറോ ആയിട്ട് അഭിനയിച്ചു. അപ്പൊ അന്ന് എന്റെ പ്രായത്തിനേക്കാളും കൂടുതലുള്ള മനുഷ്യനായിരുന്നു അയാള്. ഈ ഭാര്യ മറ്റേ പെണ്ണിന്റെ റോൾ അഭിനയിച്ചത് ഇവരായിരുന്നു, അമിതാഭ് ബച്ചന്റെ ഭാര്യ ജയബാദുരി ആയിരുന്നു അന്ന് അഭിനയിച്ചിരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരാർക്കിന് കൊടുക്കണം. അപ്പൊ എല്ലാരും പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അഭിനയിച്ചത്, അതല്ല എനിക്ക് അതൊരു സുഖമായിട്ട് തോന്നില്ല. ഞാൻ ആ റോളിന് വേണു നാഗപള്ളി വിട്ടിട്ട ഞാൻ ആ റോൾ എടുപ്പിച്ചു. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തൊരു ഒരു സ്കൂൾ സ്കൂളിന്റെ മാനേജർ എന്നോട് ചെറിയ റോൾ അഭിനയിച്ച് മൈ ഓൺ ഫിലിം. അത് 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 എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ ആ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസർ കഥയാണ്, കഥയിലുള്ള കഥാപാത്രങ്ങളാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. അല്ലാതെ എന്റെ അഭിനയമോ എന്റെ പ്രസിദ്ധിയോ ഒന്നും അല്ല, അതല്ല. അതിനെക്കാളും പ്രസിദ്ധിയും ഇതൊന്നും വേണ്ടെന്നല്ല, ബട്ട് മൈ പിക്ചർ ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് മീ ടു ഷോ. അങ്ങനെയാണ് മാറിയിട്ടല്ല വലിയ ഈ വിശാല ഹൃദയത കൊണ്ട് പുള്ളി നോട്ടുന്നോണ്ടൊന്നും ചെയ്തു. അപ്പൊ അവര് ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പോലെ സുകുമാരനാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വന്നിട്ടുള്ളത് നീലക്കണ്ണകളിൽ നിന്ന് നീലക്കാരായിരുന്നു. സോമൻ അതുപോലെ മനുഷ്യ വിഷയത്തിൻ്റെ ഇയാൾ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ ഇതായിരുന്നു. സോ അതെല്ലാം എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് അവരെ വിളിച്ചു എന്നുള്ളതല്ലാതെ ഇവരെ വളർത്തിക്കളയെന്നുള്ളത് ചുമ്മാ അവർക്ക് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആക്ച്വലി ദേ വേർ വെരി യൂസ്ഫുൾ ടു മീ ആൻഡ് ഐ ആം താങ്ക്ഫുൾ ടു ദം.
ഓക്കേ, ഒരു ടീം വർക്ക് അല്ലേ. മധു സാർ ഓസ്ട്രേലിയയിൽ വന്നിട്ടുണ്ടോ?
ആക്ച്വലി പോയിട്ടില്ല, നാട്ടുകാരോടുള്ളവരെ കാണാൻ വലിയ ആഗ്രഹം എനിക്കുണ്ട്. മിക്കവാറുള്ള സ്ഥലത്തെല്ലാം പോയി കണ്ടിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ പോയിട്ടില്ല.
എന്തായാലും താങ്കളുടെ അനുഭവങ്ങളും തിരിച്ചറിവുകളും എല്ലാം ഞങ്ങൾക്ക് പകർന്നു തന്നതിന് വളരെയധികം നന്ദി. ഇനിയും താങ്കളിൽ നിന്ന് പലതും പഠിക്കാനും അറിയാനും ഞങ്ങൾക്ക് അവസരമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.
ഓസ്ട്രേലിയ പോലെ ഒരു രാജ്യത്ത് നിന്നും മലയാളം കേൾക്കാൻ സാധിക്കുക, അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമാണ്, ഒരു വലിയ ഭാഗ്യമാണ്. SBS റേഡിയോയ്ക്ക് ഞാൻ എല്ലാ വിജയങ്ങളും നേരുന്നു. ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക് ഇതൊരു വലിയ അനുഗ്രഹം ആയി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്.